യെശയ്യാപ്രവചനം 1:3 വരെയാണല്ലോ നാം ചിന്തിച്ചത്. 4 ദൈവം തുടർന്ന് പറയുന്നത്, അയ്യോ, പാപഭാരമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവം ന്യായാധിപനാകുന്നു എന്ന് ചിന്തിക്കുന്നത് ഇക്കാലത്ത് ആശ്ചര്യമായി തോന്നിയേക്കാം. കാരണം ലോകത്തിൻ്റെ ചിന്തയിൽ ദൈവത്തെ ന്യായാസനത്തിൽ നിന്നും മാറ്റിയിരിക്കുകയാണല്ലോ, തൻ്റെ അധികാരങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക ഭരണകർത്താവെന്ന ആ വിശിഷ്ടാധികാരത്തെ തന്നെ ദൈവത്തിൽ നിന്നും മനുഷ്യൻ എടുത്തു മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്ന് മറക്കരുത്. അങ്ങനെ ദൈവത്തെ മാറ്റി നിർത്തുവാൻ മനുഷ്യന് കഴിയില്ല. ദൈവത്തെ പരിമിതപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളൊക്കെ വലിയ നാശത്തിലാണ് അവനെ കൊണ്ടെത്തിക്കുന്നത്. ആധുനിക ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ ഒരു ധാരണ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊട്ടും അധിക്ഷേപമാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല്ലുകൊഴിഞ്ഞ ഒരു വല്യപ്പൂപ്പൻ നീണ്ട നരച്ച താടിമീശയുമായി തൻ്റെ തോളിന് ചുറ്റിലും ഒരു മഴവില്ലുമായി ഒഴുകി മാറുന്ന ഒരു മേഘത്തിൻ്റെ അഗ്രത്തിലിരിക്കുന്ന ചിത്രമാണ് ഇന്നത്തെ പഠിപ്പീര്. ദൈവത്തെക്കുറിച്ച് നമുക്ക് തരുന്നത് അങ്ങനെയൊരു ചിന്ത മാത്രമാണ്. അവൻ പാപം, വാർദ്ധക്യ സഹജമായ ക്ഷീണം ബാധിച്ച് തളർന്നവനും ഒന്നും ചെയ്യാൻ കഴിയാത്തവനുമാണ് ഈ ദൈവം എന്ന ഒരു ധാരണ, എല്ലാ വശത്തു നിന്നും ഒഴുകുന്ന ഒരു പ്രത്യേകതരം സ്നേഹത്തിൽ അവൻ നിറഞ്ഞിരിക്കുന്നു. തേനും കണ്ണീരും കലർന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്നേഹം. ഒരു ഈച്ചയെ കൊല്ലുവാനോ ഒരു മുന്തിരിങ്ങ ഉടയ്ക്കാനോ ഉള്ള ധൈര്യമോ തൻ്റെ ഇടമോ അവനില്ല. പാവം വൃദ്ധൻ, അവന് പറ്റിയ ഇടം ഒരു കമ്പിളിപ്പുതപ്പിന് കീഴിലോ തണുപ്പകറ്റാൻ തീ കൂട്ടിയിരിക്കുന്നിടത്തോ അതുപോലെ ഏതെങ്കിലും പ്രത്യേക സ്ഥാനത്ത് മാത്രം. ദൈവത്തെക്കുറിച്ച് ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്താഗതി ഇതാണ്. കാരണം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഈ ദൈവത്തെക്കുറിച്ച് നാം കേൾക്കുന്നു, വായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായും വളരെ പ്രായം ചെന്ന് സാധാരണ നാം കാണുന്നത് പോലെ ബലഹീനനായ ഒരു വൃദ്ധൻ. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അങ്ങനെയുള്ളവനല്ല. തൻ്റെ സ്വന്തം ജനത്തെ ന്യായം വിധിച്ചതുപോലെ ദൈവം ഈ ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുവാൻ പോവുകയാണ്. ഇത് രാഷ്ട്രങ്ങൾക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല, ഓരോ വ്യക്തിക്കുമുള്ള മുന്നറിയിപ്പാണ്. ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത് അകൃത്യഭാരം ചുമക്കുന്ന ജനം എന്നത്രേ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു നൽകിയ വ്യക്തിപരമായ ക്ഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രയോഗമാണിത്. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 11:28. ഇപ്പോൾ നമുക്കറിയാം എന്താണ് അവൻ അർത്ഥമാക്കിയതെന്ന്. ഇസ്രായേൽ ജനം അകൃത്യത്തിൻ്റെ ഭാരം ചുമക്കുകയായിരുന്നു. ഇന്ന് അകൃത്യഭാരം ചുമക്കുന്ന എല്ലാവരിലേക്കും അവൻ്റെ ക്ഷണം കടന്നു ചെല്ലുന്നു. പാപഭാരം ചുമക്കുന്ന ഏവർക്കും അവൻ്റെ അടുക്കലേക്ക് ചെന്ന് തങ്ങളുടെ പാപഭാരം അവൻ്റെ മേലിട്ട് ആശ്വസിക്കുവാൻ സാധിക്കും, വിശ്രമിക്കാൻ സാധിക്കും. അതെ, വീണ്ടെടുപ്പിൻ്റെ വിശ്രമം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തിയിട്ടുണ്ടോ? സകല പ്രശ്നങ്ങളെയും സകല ചിന്താകുലങ്ങളെയും അവൻ്റെ മേലിട്ട് പാപ പരിഹാരത്തിനും നിത്യരക്ഷയ്ക്കുമായി അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള സമയം ഇപ്പോൾ തന്നെയാകട്ടെ. യേശുവിനായി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കൂ. സ്വസ്ഥമായ ഒരു ജീവിതം താങ്കൾക്ക് അങ്ങനെ ലഭിക്കും. ഇനിയും യെശയ്യാപ്രവചനം 1:4 ഇസ്രായേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. അവർ പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു. അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അവരിപ്പോൾ അകൃത്യത്തിൻ്റെ ഭാരം ചുമക്കുകയാണ്. അവർക്കെതിരെ ദൈവം ഉന്നയിക്കുന്ന ആരോപണത്തെ കൂടുതൽ വിശദീകരിക്കുവാൻ പോവുകയാണ്. മാനുഷിക ഭരണകൂടങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ സിദ്ധാന്തമാകുന്നു ഇത് എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നത്. ഈ സിദ്ധാന്തം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് പ്രത്യേകമായി ലഭിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തം ഓരോ രാഷ്ട്രത്തിലും യാഥാർത്ഥ്യമാകുന്നത് ചരിത്രത്തിൽ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു വസ്തുതയാണ്. അതായത്, യഹൂദജനം ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. എല്ലാവിധത്തിലുമുള്ള സമൃദ്ധിയിൽ വളരുമ്പോൾ തന്നെ അവർ ദൈവത്തിൽ നിന്നും അകലുന്നു. ഒടുവിൽ അവർ അന്യദേവാരാധനയിലേക്ക് തിരിയുന്നു. ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് അവർക്ക് തോന്നിയതിനെയൊക്കെ ആരാധിക്കുന്നു. അങ്ങനെ അവർ ദൈവത്തോട് മറുതലിക്കുന്നതായ, മത്സരിക്കുന്നതായ ഒരു അവസ്ഥയുണ്ടാകും. പിന്നെ അവർ ദൈവത്തെ മറന്നു കളയുന്നു. അപ്പോൾ ദൈവം അവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ശത്രുക്കൾ അവരെ പീഡിപ്പിക്കുമ്പോൾ ഏറെ താമസിക്കാതെ അവർ വിടുതലിനായി ദൈവത്തോട് കേണപേക്ഷിക്കുന്നു. അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം അവരോട് ക്ഷമിച്ച് അവരെ സ്വതന്ത്രരാക്കി പിന്നെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്ഥലത്തേക്ക് അവരെ മടക്കി വരുത്തുന്നു. ഈ ചിത്രം തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് രാഷ്ട്രത്തിൻ്റെയും അധഃപതനത്തിനും 3 പടികളുണ്ടെന്നുള്ളത് ചരിത്രം തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 1, മതപരമായ വിശ്വാസത്യാഗം. അതായത്, വിശ്വാസത്തെ തള്ളിക്കളയുക. 2, ധാർമ്മിക അധഃപതനം. 3, രാഷ്ട്രീയ നിയമരാഹിത്യം അഥവാ അരാജകത്വം. അനേകരും ഒടുവിലത്തെ രാഷ്ട്രീയ നിയമരാഹിത്യത്തിലെത്തുന്നതുവരെ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കില്ല. എന്നിട്ട് ഇങ്ങനൊരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ഭരണകർത്താക്കളെ മാറ്റണം, പുതിയൊരു സംവിധാനം വേണം എന്ന് നിലവിളിക്കുവാൻ തുടങ്ങും. പല തത്വസംഹിതകളും അല്ലെങ്കിൽ മാറ്റങ്ങളും സംഭവിച്ചത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാകുന്നു. എന്നാൽ പ്രശ്നം ഭരണരംഗത്തല്ല എന്ന് നാം ഓർക്കണം. ഇവിടെ യെരുശലേമിലെ പ്രശ്നം രാജകൊട്ടാരത്തിലല്ലായിരുന്നു, അത് ദേവാലയത്തിനുള്ളിലായിരുന്നു. ആത്മീയമായി വിശ്വാസത്യാഗം സംഭവിക്കുമ്പോഴാണ് രാജ്യത്ത് പ്രശ്നം ആരംഭിക്കുന്നത്. ഓരോ കുടുംബത്തിലും ഓരോ സമൂഹത്തിലും ഇതാണ് വാസ്തവം. വ്യക്തി ജീവിതങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതായത്, ആത്മീകമായി അധപ്പതിക്കുമ്പോൾ എല്ലാ രംഗത്തും ആ പ്രശ്നം കാണുവാൻ കഴിയുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാൻ മറ്റെങ്ങും ഓടേണ്ടതില്ല. മറ്റാരെയും പഴിചാരിയും കാര്യം പറയേണ്ടതില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയൂ. ദൈവത്തിലുള്ള ആശ്രയം, അത് താങ്കളെ സ്വതന്ത്രരാക്കും. 1 അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എന്നോടൊപ്പം നിങ്ങളും ആ ഭാഗം നോക്കുമല്ലോ. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വർണ്ണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുകയെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ ദൈവം പറയുന്നത് തികച്ചും ശരിയാണ്. ധാർമ്മിക അധപതനവും രാഷ്ട്രീയ നിയമരാഹിത്യവുമുണ്ട്. പക്ഷേ ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങുന്നില്ല. ദൈവം അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഇതൊന്നുമല്ല. ശ്രദ്ധിച്ചാട്ടെ 8ഉം 9ഉം വാക്യങ്ങൾ. സിയോൻ പുത്രി, ഇവിടെ ഉദ്ദേശിച്ചത് യഹൂദ ജനത്തെ മാത്രമാണ്. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സ്വതവും പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. വേറെ രൂപത്തിൽ പറഞ്ഞാൽ, വിശ്വസ്തരായ ഒരു ശേഷിപ്പില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിനെ ദൈവം സൊദോമിനെപ്പോലെയും ഗോമോറയെ പോലെയും ഉന്മൂലനാശം ചെയ്തേനെ. എന്നാൽ എല്ലായ്പ്പോഴും ദൈവജനത്തിൻ്റെ ഒരു ശേഷിപ്പുണ്ട്, വിശ്വസ്തരായ ഒരു ചെറിയ കൂട്ടം. ഇക്കാലത്തും അങ്ങനെ ഒരു ശേഷിപ്പുണ്ട് എന്ന് നിങ്ങളുടെ പ്രോത്സാഹനത്തിനായി ഞാൻ പറയട്ടെ. അവർ ലോകമെങ്ങും ചിതറിക്കിടക്കുന്നു. ചെറിയ കൂട്ടമെങ്കിലും അതാ ഓരോ സ്ഥലങ്ങളിൽ അവർ വിശ്വസ്തരായി കൂടി വരുന്നു. 10-ാം വാക്യം നോക്കിക്കാട്ടെ. സൊദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഗോമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ഇപ്പോൾ ദൈവം അത് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. പ്രശ്നം മുഴുവനും ആത്മീയ വിശ്വാസത്യാഗമത്രേ. അതെ, വിശ്വാസത്തിൽ നിന്നും വിട്ടുമാറിയ അവസ്ഥ. 11-ാം വാക്യം നോക്കിക്കാട്ടെ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. തൻ്റെ ജനത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണം ഇവിടെ പ്രത്യേകമായി എടുത്തു പറയും. അവർ തെറ്റിപ്പോയിരിക്കുന്നു. ആ പ്രത്യേക വിഷയം അവർക്ക് തെളിയിക്കുവാൻ ദൈവം അവസരം നൽകുകയാണ്, അത് തെളിയിക്കുവാൻ പോവുകയാണ്. അതിനായി അവൻ്റെ കരം അതിന്മേൽ വച്ചിരിക്കുന്നു. അവൻ്റെ വിരൽ തൊട്ടിരിക്കുന്നത് യഹൂദയിലെ ഏറ്റവും നല്ല കാര്യത്തിലാണ്, മോശമായതിലല്ല. ഏറ്റവും തെറ്റായതെന്താണെന്ന് ദൈവം അവരെ കാണിച്ചു. ഇസ്രായേലിന് ദൈവം നൽകിയ ഒരു മതമുണ്ടായിരുന്നു. ദൈവം നിയമിച്ചാക്കിയ കർമാനുഷ്ഠാനങ്ങളും ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആരാധനാലയവും ഉണ്ടായിരുന്നു. എന്നാൽ നല്ലതിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്തോ അതിൽ തന്നെ അവർ തെറ്റിപ്പോയിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവർ യാഗങ്ങൾ അർപ്പിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള മത്സരം നിറഞ്ഞിരുന്നു. അവരുടെ മതം അവരുടെ പെരുമാറ്റ രീതികളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നും അവർ വളരെ വളരെ അകലെയായിരുന്നു. തുറന്നു പറഞ്ഞാൽ ദൈവവിശ്വാസികൾക്കിടയിലും ഇന്നത്തെ ഒരു പ്രശ്നം ഇതുതന്നെയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഇന്നധികം അധികം കാണുവാൻ സാധിക്കുന്ന ഒരു കൂട്ടം ഇതുതന്നെയാണ്. പണ്ട് ആരോ ചെയ്തു വെച്ച ചില ചടങ്ങുകളിലൂടെ പോയാൽ, അതല്ല ദൈവവചനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്തെന്ന് വന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് മനുഷ്യൻ കരുതുന്നു. ഏതെങ്കിലും ഒരു പ്രാർത്ഥന 101 പ്രാവശ്യം ചൊല്ലിയത് കൊണ്ടോ, പിടിപ്പണമിട്ടത് കൊണ്ടോ, ത്യാഗം സഹിച്ച് ഏതെങ്കിലും പുണ്യസ്ഥലത്ത് പോയത് കൊണ്ടോ, സ്ഥിരമായി ആരാധനയ്ക്ക് പോയത് കൊണ്ടോ, ഇനിയും സുവിശേഷ വേലയ്ക്കായി ധാരാളം കൊടുത്തതുകൊണ്ടോ, കൺവെൻഷൻ നടത്തിയത് കൊണ്ടോ മാത്രം ദൈവം പ്രസാദിക്കുവാൻ പോകുന്നില്ല എന്ന് നാം ഓർക്കണം. താങ്കളുടെ ഹൃദയം ദൈവത്തോടടുത്തിരിക്കുന്നുവോ എന്നതാണ് പ്രധാനം. താങ്കളുടെ ഭക്തിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നത് ദൈവവും പിന്നെ താങ്കളും മാത്രമാണ്. ദൈവം നോക്കുന്നത് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ഉള്ളത്തെ തന്നെയാണ്, ഹൃദയത്തെ. ഇനിയും 12-ഉം 13-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. ഇവർ ചെയ്യുവാൻ ദൈവം പറഞ്ഞത് തന്നെ ഇന്ന് ദൈവത്തിന് സഹിക്കുവാൻ സാധിക്കാത്തതുപോലെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ഇത് രസമായിരിക്കുന്നില്ലേ? ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ തന്നെ ചെയ്തിട്ട് പോലും അത് തെറ്റായി തീരുന്നു. അതെ, ഇതൊക്കെ ആചരിക്കണമെന്ന് കൽപ്പിച്ചതാണെങ്കിൽ കൂടിയും ആ പ്രവൃത്തി ഹൃദയമിടാതെയും പെരുമാറ്റത്തെ ബാധിക്കാതെയുമാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഞായറാഴ്ച താങ്കളുടെ സഭയിൽ കർത്താവായ യേശുക്രിസ്തു വരുന്നു എന്നിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ പ്രശംസിക്കുമോ? അവനോടുള്ള താങ്കളുടെ വിശ്വസ്തതയ്ക്ക് അവൻ താങ്കളെ അഭിനന്ദിക്കുമോ? ആരാധനയിൽ താങ്കളുടെ സാന്നിധ്യം വളരെ സന്തോഷകരമാണെന്നും താങ്കൾ ചെയ്യുന്നതും കൊടുക്കുന്നതുമൊക്കെ വളരെ പ്രശംസനീയമാകുന്നു എന്നും അവൻ പറയുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. പുലിയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, അഗ്നിജാലയ്ക്കുത്ത കണ്ണുള്ളവൻ, വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നവൻ, അവൻ നമ്മെ പ്രശംസിക്കുമോ? നമ്മിൽ മിക്ക പേരോടും അവനൊരുപക്ഷെ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഈ ബാഹ്യരൂപങ്ങളും നിങ്ങളുടെ ആകർഷകങ്ങളായ സാക്ഷ്യങ്ങളും ഉച്ചത്തിലുള്ള ഏറ്റുപറച്ചിലും പാട്ടും ഈ കാര്യങ്ങളൊക്കെ കൂടി എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നായിരിക്കും. നമുക്ക് പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ ആവശ്യമുണ്ടെന്നും താഴ്മയോടെ തൻ്റെ അരികിലേക്ക് ചെല്ലേണ്ടതുണ്ടെന്നും അവൻ നമ്മോട് പറയാതിരിക്കുമോ? നിശ്ചയമായും ഇന്ന് നമ്മുടെ നാട്ടിലെ സഭകൾക്ക് ഒരു മുന്നറിയിപ്പായിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്നത്. ഭക്തി ഇന്ന് കാര്യസാധ്യത്തിനുള്ള മാർഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രസംഗത്തിലൂടെ അന്യോന്യം കുത്തുകയും സാക്ഷ്യത്തിലൂടെ ജഡത്തെ ഉയർത്തുകയും ചെയ്യുന്ന മത്സര ബുദ്ധിയോടെയുള്ള ആരാധനകൾ എല്ലാം ഭക്തിയുടെ മറവിൽ തന്നെ. അതാണല്ലോ എളുപ്പവും. സൗമ്യതയും താഴ്മയും ഉള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവിനെ ഇത് അസഹ്യപ്പെടുത്താതിരിക്കുമോ? അടിസ്ഥാനപരമായും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം നാം ആത്മീയതയിൽ തെറ്റിപ്പോയി എന്നതാണ്. ആത്മീയത വളരെയധികം അവകാശപ്പെടുന്ന സഭകൾ, അതെ, വേർപെട്ട സഭകളെന്ന് വിശേഷിപ്പിക്കുന്ന സഭകൾ തന്നെ പാപമേറ്റുപറഞ്ഞ് യഥാർത്ഥമായ ആത്മീയ ഉണർവിലേക്ക് വരാത്തിടത്തോളം നമ്മുടെ സമൂഹത്തിന് യാതൊരു ആശയ്ക്കും വഴിയില്ല. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുൻപിൽ നിന്ന് നീക്കിക്കളവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. ദൈവം പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടം വ്യാജന്മാരാണ് എന്നത്രേ. തട്ടിപ്പ് നടത്തുന്നവർ നിങ്ങൾ യഥാർത്ഥത്തിലുള്ളവരെ പോലെ എൻ്റെ മുൻപിൽ വരുന്നു. നിങ്ങൾ യാഗങ്ങളുമായി വരുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് തികച്ചും അർത്ഥശൂന്യമായിരിക്കുന്നു. ആചാരങ്ങൾക്കൊക്കെ ഇന്ന് എന്താ ഒരു കുറവുള്ളത്? ആത്മാർത്ഥതയൊട്ടും ഇല്ലെന്ന് മാത്രമല്ലേ? ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഒരു സഭയെ ഉദ്ദേശിച്ചാകുന്നു എന്ന് തെറ്റിദ്ധരിക്കരുതേ. മുൻപ് ഞാൻ ആചാരങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലർ വളരെ രോഷത്തോടെ കത്തെഴുതുകയുണ്ടായി. ഭക്തന്മാർ എഴുതിയ പ്രാർത്ഥനയ്ക്കോ ആരാധനാക്രമത്തിനോ അല്ല കുഴപ്പം പ്രിയമുള്ളവരെ. പിന്നെയോ, ഹൃദയത്തെ സ്വാധീനിക്കാത്ത, സ്പർശിക്കാത്ത, ഇതൊക്കെ ചൊല്ലിക്കൂട്ടുന്ന താങ്കൾക്കാണ് പ്രശ്നം. പറയുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ കാണാപ്പാടം ഉരുവിട്ടാൽ അത് ജൽപ്പനമാകില്ലേ? അത് ദൈവകോപത്തിന് കാരണമാകില്ലേ? ദൈവമേ, നീ പരിശുദ്ധനാകുന്നു എന്ന് 10,000-കണക്കിന് ചൊല്ലിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ഒട്ടും വില നൽകാത്ത മനുഷ്യനെ ദൈവം വെറുതെ വിടുമെന്നാണോ ചിന്തിക്കുന്നത്? നിങ്ങൾ വിടുമോ? കർത്താവ് പഠിപ്പിച്ച ആ ഒന്നാന്തരം പ്രാർത്ഥന ഹൃദയത്തിൽ തട്ടാതെ ഉരുവിട്ടതുകൊണ്ടോ ജീവിതത്തെ എങ്ങനെയെങ്കിലും ക്രമീകരിക്കാതെ ദൈവത്തെ ആരാധിച്ചതുകൊണ്ടോ എന്താണ് പ്രയോജനം? പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഭക്തി പ്രകടനങ്ങൾ താങ്കളുടെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? താങ്കൾ നോമ്പ് നോൽക്കുന്നതും വഴിപാട് കഴിക്കുന്നതും തിരികത്തിക്കുന്നതും കണ്ടിട്ട് എനിക്ക് വെറുപ്പാകുന്നു എന്ന് ദൈവം പറയുമോ? അതാണ് യഹൂദജനത്തോട് പറഞ്ഞത്, താങ്കളുടെ ആരാധനയും പ്രാർത്ഥനയും കേട്ടിട്ട് എനിക്ക് സഹിച്ചുകൂടാ എന്ന് ദൈവം പറയുമോ? താങ്കൾ തന്നെ സ്വയം വിലയിരുത്തൂ. ഇപ്പോൾ സംഗീത വിരുന്നോടെയുള്ള സുവിശേഷ യോഗങ്ങൾ മത്സരിച്ച് നടത്തുന്ന കാലമാണല്ലോ. എന്തുമാത്രം പണച്ചിലവ്, എന്തുമാത്രം അധ്വാനം, ഇതൊക്കെ കണ്ടിട്ട് ദൈവം എന്തു പറയും? ശാന്തമായി നിങ്ങൾ തന്നെ ഒരു മറുപടി പറയും. ഹൃദയത്തിൽ മറ്റുള്ളവരോട് കയ്പും ഈർഷ്യയും ഇരിക്കെ 50 ദിവസം ജലപാനം പോലും ഇല്ലാതെ നോമ്പ് നോറ്റാലും വെറുതെ പട്ടിണി കിടക്കുന്നു എന്ന് മാത്രമേ പറയുവാൻ സാധിക്കൂ. തിന്മ ചെയ്തുകൊണ്ട് ആചാരങ്ങളിലും ആരാധനകളിലും ഒക്കെ പങ്കെടുത്താൽ അത് കൂടുതൽ ശിക്ഷ മാത്രമേ കൊണ്ടുതരൂ. താങ്കളുടെ ഇടപാടുകൾ തെറ്റില്ലാത്തതാണോ? മറ്റുള്ളവരുമായി സ്നേഹത്തോടെ വർത്തിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ആരോടെങ്കിലും വാങ്ങിയത് തിരിച്ചു കൊടുക്കാതെയും പിടിച്ചു പറിച്ചു വെച്ചിട്ടും ആരാധിച്ചാൽ അത് കേൾക്കുന്ന ദൈവം താങ്കളിൽ പ്രസാദിക്കുമോ? അതെ സുഹൃത്തെ, ഒരുപക്ഷേ താങ്കൾ അറിയാതെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആയിപ്പോയതാകാം. അതെ, ഭക്തിമാർഗത്തിൽ ആരും താങ്കൾക്ക് ഇതേക്കുറിച്ചൊരു മുന്നറിയിപ്പ് തന്നിട്ടുമില്ലായിരിക്കാം. എന്നാൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എപ്പോഴും ആ അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടില്ലേ? അതുതന്നെയാണ് ദൈവം താങ്കളോട് ഇന്ന് ചോദിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭക്തി ജീവിതത്തിന് തുടക്കമിടുവാൻ താങ്കൾ തയ്യാറാണോ? എങ്കിൽ ആ കാര്യത്തിൽ വേണ്ടതായ ഉപദേശം തരുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എഴുതിയാൽ മതി. എങ്ങനെ യഥാർത്ഥമായി ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനായി ദൈവകരങ്ങളിലേക്ക് താങ്കളെ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ